ഈ ക്ലാസ്സിൽ ഒരു ഇടയന് തൻ്റെ സഭയുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റിയാണ് പ്രതിപാദിക്കുവാൻ പോകുന്നത്. ഇടയന്മാരെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്ത ഒരു അവശ്യമായ സംഗതിയാണ് ഭവന സന്ദർശനങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഇടയൻ തൻ്റെ ആടുകളുടെ ക്ഷേമം വ്യക്തിപരമായി അറിയുകയും അവയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രോത്സാഹനം വേണ്ടവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ഇടയൻ തന്നിൽ നിഷിപ്തമായിരിക്കുന്ന തൻ്റെ ഉത്തരവാദിത്വത്തിലുള്ളതായിട്ടുള്ള കുടുംബങ്ങളെ സന്ദർശിക്കേണ്ടതായി വരും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത്. സാധാരണയായി കുടുംബ സന്ദർശനങ്ങൾ നടത്തുമ്പോൾ, വ്യക്തിപരമായിട്ടുള്ള സന്ദർശനങ്ങൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്, ഇടയൻ ഒരിക്കലും ഒരു ഭവനത്തിലേക്ക് തനിയെ പോകാതെ ഇരിക്കുന്നതാണ് നല്ലത്. വിവാഹിതരായ ഇടയന്മാരാണെങ്കിൽ കഴിവുള്ളിടത്തോളം തൻ്റെ ഭാര്യയുമായി ഭവനങ്ങളിൽ സന്ദർശിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അതിൻ്റെ കാരണം, പല ദുഷ്പേരുകളും ഒഴിവാക്കുന്നതിന് ഇത് സഹായിക്കും. കർത്താവ് തന്നെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഈരണ്ടീരണ്ടായി അയച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതിന് ആയിരിക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഒരു ഇടയൻ തൻ്റെ ഭവന സന്ദർശന വേളയിൽ എപ്പോഴും തൻ്റെ കുടുംബത്തെ കൂടെ കൊണ്ടു നടക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഈ പ്രാരംഭ ക്ലാസ്സിൽ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. മാത്രമല്ല, ഭവന സന്ദർശനം നടത്തുന്നത് കൊണ്ട് സഭാഭരണത്തിൽ വളരെയധികം സഹായങ്ങളുണ്ട്. ഒന്ന്, വ്യക്തി ജീവിതങ്ങളെ, സഭാജനങ്ങളെ, അവരുടെ ആവശ്യങ്ങളെ വ്യക്തിപരമായി മനസ്സിലാക്കുന്നതിനും വ്യക്തിപരമായ ഒരു ഗാഢമായ ബന്ധം സഭാജനങ്ങളുമായിട്ട് അത് ഉണ്ടാക്കുന്നതിനും ഈ വീട് സന്ദർശനങ്ങൾ നമ്മൾക്ക് സഹായിക്കും. അതുകൊണ്ട് ഭവന സന്ദർശനങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് വേണം പോകുവാൻ. ചില ഇടയന്മാരെങ്കിലും കൂടുതൽ സമൃദ്ധിയുള്ള, കൂടുതൽ പണമുള്ള വീടുകളിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത്തരത്തിലുള്ളതായിട്ടുള്ള പ്രവണത അനുകരണീയമല്ല. ഒരു ഇടയന്റെ ഭവന സന്ദർശനം എവിടെയാണോ ആവശ്യമുള്ളത്, ഏത് ആടിനാണോ ഇടയന്റെ ശുശ്രൂഷയും പരിപാലനവും ലാളനവും കൂടുതൽ ആവശ്യമായി വരുന്നത്, ആ ഭവനത്തിലേക്ക് വേണം ഇടയൻ കടന്നു പോകുവാൻ. നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭയിൽ ചിലപ്പോൾ വളരെ ഏതെങ്കിലും സാഹചര്യത്താൽ വളരെയധികം നിരുത്സാഹപ്പെട്ടിരിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കാം. ചിലപ്പോൾ പരീക്ഷ എഴുതി തോറ്റുപോയ വ്യക്തി, ചിലപ്പോൾ ഒരു ജോലിക്ക് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയ വ്യക്തി, ഏതെങ്കിലും സാമ്പത്തിക പരാജയങ്ങൾ, ഇങ്ങനെ പല വിധത്തിലും തിരസ്കരിക്കപ്പെട്ട് അത് വളരെ വേദനിച്ചിരിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ ആവശ്യമുണ്ട്. അവർക്ക് കൂടുതൽ സമയം നിങ്ങളുമായിട്ട് ചിലവഴിക്കേണ്ടതായി വരുമ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ആടുകളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഇടയൻ ആ ഭവനത്തിലെത്തി അവരുടെ മുറിവുകളെ കെട്ടുകയും പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ പറയുകയും അവരെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്യേണ്ടതാണ്. കൂടുതൽ സമയം സന്ദർശന വേളയിൽ ഒരു ഇടയൻ ഒരു ഭവനത്തിൽ തന്നെ അത് ചിലവഴിക്കുവാൻ ഉള്ളതല്ല. ഭവന സന്ദർശന വേളയിൽ ഇടയൻ എല്ലായ്പ്പോഴും തൻ്റെ സമയത്തെ കൃത്യനിഷ്ഠതയോടുകൂടി ചിലവഴിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. മാത്രമല്ല, വ്യക്തികളുമായിട്ട് യേശുക്രിസ്തു മുഖാമുഖം സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 3:1-9 വാക്യങ്ങൾ, 4:1-22 വാക്യങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം 7:11 ഈ വാക്യങ്ങളിലൊക്കെ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇടയൻ തൻ്റെ സന്ദർശന വേളകൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. മാത്രമല്ല, സഭാ നേതൃത്വവുമായിട്ട്, സഭ എന്ന് പറയുന്നത് ഒരു കുടുംബമാണല്ലോ, ആ കുടുംബത്തിൽ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള മൂപ്പന്മാരുണ്ടായിരിക്കും. അവരെ തിരഞ്ഞെടുക്കുന്നതിൽ പാസ്റ്റർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും അവരുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഗാഢമായ ബന്ധം പുലർത്തേണ്ടതുമായിട്ടുമുണ്ട്. ഒന്നാമത്, യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഉള്ളതായിട്ടുള്ള ആ രീതിയെപ്പറ്റി റോബർട്ട് ഇ കോൾമാൻ എന്ന് പറയുന്ന വ്യക്തി അതിനെ മൊത്തത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. ഒന്ന്, യേശുക്രിസ്തു അവരെ സെലക്ട് ചെയ്തു. ആദ്യമായിട്ട് യേശുക്രിസ്തു അവരെ തിരഞ്ഞെടുത്തു. യേശുക്രിസ്തു അവരെ ഓരോരുത്തരെയായി വിളിക്കുകയും അവരെ അനുഗമിക്കുവാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല, യേശുക്രിസ്തു ഒരു ചെറിയ, വളരെ അടുത്ത ഇടപഴകത്തക്ക രീതിയിലുള്ള ഒരു ഗ്രൂപ്പിനെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഒന്നാമത് സെലക്ഷൻ അഥവാ തിരഞ്ഞെടുപ്പ് അവിടെ നിന്ന് ഉണ്ടായി. രണ്ടാമത്, യേശുക്രിസ്തു അവരുമായിട്ട് ബന്ധപ്പെട്ടു. അവരെ തിരഞ്ഞെടുത്ത് വെറുതെ വിടുകയല്ല ചെയ്തത്, യേശുക്രിസ്തു അവരുമായിട്ട് ബന്ധപ്പെട്ടു. ആ ബന്ധപ്പെടലിലൂടെ യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ ആ ഉപദേശം, യേശുവിൻ്റെ ലാളിത്യ ജീവിതം, ജീവിത ശൈലി, ഇവയെല്ലാം യേശുവിൽ നിന്നും ശിഷ്യന്മാർ പഠിക്കുകയുണ്ടായി. മൂന്നാമത്, അവരെ വിശുദ്ധീകരിച്ചു. അവർ അവരുടെ ജീവിതത്തിൽ അവരെ വിശുദ്ധീകരിച്ച് അവർക്ക് വേണ്ടി യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. നാലാമതായിട്ട്, തൻ്റെ അധികാരങ്ങൾ ഈ ശിഷ്യന്മാരിലേക്ക് പകർന്നു കൊടുക്കുന്നതായിട്ടും ആ പകർന്നു കൊടുത്തതിലൂടെ അവര് ആത്മാവിന്റെ പ്രദർശനം അവരിലൂടെ പ്രകടമായി വരുന്നതായിട്ടും നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അങ്ങനെ സഭാ ജീവിതത്തിൽ, സഭാ നേതൃത്വത്തിലെ, പ്രാദേശിക സഭയെ നേതൃത്വത്തിലെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ആ നേതൃത്വത്തിന് പാസ്റ്ററിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും സ്വഭാവ സവിശേഷതകൾ പാസ്റ്ററിൽ നിന്നും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. എങ്കിൽ മാത്രമേ പാസ്റ്ററുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ പാസ്റ്റർക്ക് ചില നല്ല സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു നല്ല ആരോഗ്യപരമായ ബന്ധത്തിന്, സഭാപരമായ ആരോഗ്യപരമായിട്ടുള്ള ബന്ധത്തിന് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, പാസ്റ്റർ തൻ്റെ സഭാജനങ്ങളോട് സ്നേഹമുള്ള ഒരു വ്യക്തിയായിരിക്കണം. തൻ്റെ സഭാജനങ്ങളെ വളരെ ശത്രുതയോടെ കാണുന്ന വ്യക്തിയായിരിക്കരുത്. എല്ലാവരും എൻ്റെ ശത്രുക്കളാണെന്നും ഞാൻ മാത്രമേ ദൈവമനുഷ്യനായിട്ടുള്ളൂ എന്നും ഞാൻ മാത്രമേ ദൈവവചനം സംസാരിക്കുന്ന വ്യക്തിയായിട്ടുള്ളൂ എന്നും ഒരിക്കലും ഒരു പാസ്റ്റർ ധരിക്കരുത്. തൻ്റെ സഭാജനങ്ങളെ അദ്ദേഹം സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കണം. ഒരു പിതാവ് തൻ്റെ കുടുംബത്തിലുള്ള മക്കൾക്ക് എന്തെങ്കിലും പരാജയങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടായാൽ അവരെ തല്ലിക്കൊന്ന് കളയുകയല്ല ചെയ്യുന്നത്, അവരെ ശിക്ഷണത്തിലൂടെ, ആ ഭവനത്തിലൂടെ, ആ വളർച്ചയിലൂടെ അവരെ നയിക്കുന്നത് പോലെ തന്നെ ഒരു പാസ്റ്റർ, ഒരു ഇടയൻ തൻ്റെ സഭാജനങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവരെ പെട്ടെന്ന് എഴുതി തള്ളിക്കളയുകയല്ല, അയാൾ വന്നില്ലെങ്കിൽ വരണ്ട, അയാളുടെ പണിക്ക് പോകട്ടെ എന്ന് പറയുകയല്ല, വീണ്ടും വീണ്ടും വ്യക്തിപരമായി സ്നേഹത്തോടെ അദ്ദേഹത്തോട് ഇടപെടുകയും ആ സ്നേഹത്തിലൂടെ അയാളെ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിച്ച് വീണ്ടും ആത്മീയതയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. അപ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ ആരോഗ്യപരമായ ബന്ധമുള്ള ഒരു പാസ്റ്റർ മറ്റുള്ള ആളുകളെ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കണം. രണ്ടാമത്, പാസ്റ്റർ ക്ഷമയുള്ളയാളായിരിക്കണം. എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഞാൻ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു പിതാവിന് തൻ്റെ മകനോടായിരിക്കുമോ സ്നേഹം, ഒരു മകന് തൻ്റെ പിതാവിനോടായിരിക്കുമോ സ്നേഹം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. മിക്കവാറും കുട്ടികൾ പറഞ്ഞിട്ടുള്ള ആൻസർ, കുട്ടികൾക്ക് തൻ്റെ പിതാവിനോട് ഉള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം പിതാക്കന്മാർക്ക് മക്കളോടുണ്ടായിരിക്കുമെന്നാണ്. ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് സഭാജീവിതത്തിലും. സഭാജനങ്ങൾ നമ്മളെ സഹായിച്ചുവെന്ന് വരാം, സഭാജനങ്ങൾ നമ്മളുടെ നല്ല പ്രവൃത്തികളെ ചോദ്യം ചെയ്തു എന്ന് വരാം, സഭാജനങ്ങൾ ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിച്ചു എന്ന് വരാം, ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ദുർവർത്തമാനങ്ങൾ പറഞ്ഞു എന്ന് വരാം. എന്നിരുന്നാലും ഇവയൊക്കെ മനസ്സിൽ കൊണ്ട് നടന്ന് പേര് നടന്ന് അവരോട് സംസാരിക്കുകയും അവരോട് ഇടപെടുകയും അവരെ തിരസ്കരിച്ച് എഴുതി തള്ളുകയും ഒക്കെ ചെയ്യാതെ തന്നെ അവരെ ക്ഷമയോടുകൂടി പുഞ്ചിരിയോടുകൂടി സ്നേഹിക്കുന്ന ഒരു ഇടയന് ആ വ്യക്തിയെ നേടിയെടുക്കുവാൻ തക്കവണ്ണം കഴിയും. മൂന്നാമത്, സഭാജനങ്ങൾക്ക് ബോധ്യപ്പെടണം, എൻ്റെ പാസ്റ്ററോട്, പാസ്റ്ററെ എനിക്ക് ആശ്രയിക്കാം, അഥവാ എൻ്റെ പാസ്റ്ററോട് എൻ്റെ ജീവിതത്തിലുള്ള കുഴപ്പങ്ങൾ, എൻ്റെ ജീവിതത്തിലുള്ള രഹസ്യങ്ങൾ, എൻ്റെ ജീവിതത്തിലുള്ളതായിട്ടുള്ള പരിഹരിക്കുവാൻ കഴിയാത്ത വസ്തുതകൾ എൻ്റെ പാസ്റ്ററോട് എനിക്ക് തുറന്നു പറയുവാൻ കഴിയും എന്നുള്ളതായിട്ടുള്ള ഒരു ബോധ്യം സഭാജനങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അഥവാ പാസ്റ്ററെ സഭാജനങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയണം. ഈ കാലഘട്ടത്തിലെ ഒരു വലിയ അപകടമാണ് പാസ്റ്റർമാരെ സഭാജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ ആയിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ദുഃഖ സത്യമാണ്. ഞാനൊരു ഇടയനും കൂടെയാണ്. എൻ്റെ വ്യക്തിപരമായ ഇടയ ശുശ്രൂഷയിൽ ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയട്ടെ, എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ സഭയിൽപ്പെട്ട മിക്കപ്പെട്ട ആളുകളും അവരുടെ ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും എന്നോട് തുറന്ന് സംസാരിക്കാറുണ്ട്. ഞാൻ അതൊന്നും ഒരിക്കൽ പോലും മറ്റുള്ള ആളുകളോട് പങ്കുവെക്കുകയോ മറ്റുള്ള ആളുകളെ പറഞ്ഞ് അവരെ ലോക്ക്ഡൗൺ ചെയ്യുവാൻ ശ്രമിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാറില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, അങ്ങ് അത്തരത്തിലുള്ള നിങ്ങൾ പറയുന്ന ഒരു കാര്യം സഭാ നേതാവ് അഥവാ ഇടയൻ മറ്റൊരാളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയനിൽ ഉള്ളതായിട്ടുള്ള വിശ്വാസം, ഇടയനോട് പറയുന്നതിനുള്ള മനോഭാവം വിശ്വാസികളിൽ കുറയുകയും നിങ്ങളിൽ നിന്ന് അവർ അകന്നു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇടയൻ വിശ്വസിക്കത്തക്ക ഒരു നല്ല സുഹൃത്താണെന്നുള്ള ബോധം സഭാജനങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നാലാമതായിട്ട് പാസ്റ്റർ തുറന്ന ഹൃദയമുള്ളവനായിരിക്കണം. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ രഹസ്യമായി ചെയ്തു തീർക്കുന്ന ഒരു വ്യക്തിയല്ല, ഓപ്പൺനെസ് ഉണ്ടായിരിക്കണം. താൻ പറയുന്ന കാര്യത്തിലും താൻ പ്രവർത്തിക്കുന്ന കാര്യത്തിലും ഒക്കെ ചില കാര്യങ്ങൾ രഹസ്യ സ്വഭാവമുള്ളത് മറച്ചുവെക്കാം എന്ന് വരാം. എന്നിരുന്നാലും ഒരു കാര്യം പറയട്ടെ, മറ്റുള്ളവരോട് തുറന്ന ഹൃദയത്തോടുകൂടി ഇടപെടുന്ന ഒരു വ്യക്തിയായിരിക്കണം പാസ്റ്റർ, ഒരു ലോക്കൽ സഭാ പാസ്റ്റർ എന്നുള്ള നിലയിൽ. മാത്രമല്ല, ചില പാസ്റ്റർമാർ സഭാജനങ്ങൾ വിസിറ്റിങ്ങിന് ചെന്നു കഴിഞ്ഞാൽ, സഭാജനങ്ങൾ ടെലഫോൺ ചെയ്താൽ, സഭാജനങ്ങൾ പാർഷനേജിലേക്ക് എന്തെങ്കിലും സംസാരിക്കാൻ ചെന്നാൽ ചെല്ലുന്ന പാടെ എനിക്കിപ്പോൾ സമയമില്ല, ഞാൻ വളരെ തിരക്കിലാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതൊരിക്കലും അനുകരണീയമല്ല. ഒരു പിതാവ് ഒരു കുഞ്ഞ് തൻ്റെ പിതാവിനെ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ എത്ര വലിയ ആളായിരുന്നാലും ചില സന്ദർഭങ്ങളിൽ വിശ്വാസികൾക്ക് പാസ്റ്ററെ ആവശ്യമുണ്ട്. പാസ്റ്ററോട് സംസാരിക്കുവാൻ, പാസ്റ്ററോട് പങ്കിടുവാൻ, പാസ്റ്ററോട് സംശയങ്ങൾ ചോദിക്കുവാൻ, പാസ്റ്ററോട് ചിലപ്പോൾ ചില നർമ്മമായിട്ടുള്ള കാര്യങ്ങൾ പറയുവാൻ ഒക്കെ സഭാജനങ്ങൾ കടന്നു വരുമ്പോൾ പാസ്റ്റർ അവൈലബിൾ ആയിരിക്കണം. പാസ്റ്ററുടെ ലഭ്യത വളരെയധികം അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഇടയൻ ആകുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളൊരു VIP ആയി അഭിനയിക്കരുത്. ഒരിക്കലും ലഭ്യത വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ് സഭ ശുശ്രൂഷയിൽ എന്നുള്ളത് ഒരിക്കലൂടെ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, അവസാനമായി ഒരു സഭാ ശുശ്രൂഷകൻ തൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ തൻ്റെ സഭയെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഒരു പിതാവ് തൻ്റെ കുഞ്ഞുങ്ങളുടെ ഉയർച്ചയും തൻ്റെ കുഞ്ഞുങ്ങളുടെ വളർച്ചയും തൻ്റെ കുഞ്ഞിൻ്റെ ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ സഭയാം കുടുംബത്തിൻ്റെ പിതാവ് ഇടയനാണ്. അതുകൊണ്ട് ആ ഇടയൻ ഒരു കെയറിങ് നേച്ചറുള്ളയാളായിരിക്കണം. എൻ്റെ സഭയിൽപ്പെട്ട ആളുകളുടെ ഭൗതികവും ആത്മീകവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടയൻ നല്ലവണ്ണം ശ്രദ്ധിക്കുന്ന വ്യക്തിയായിരിക്കണം. ഞായറാഴ്ച ഒരു പ്രസംഗം നടത്തി പോകുക അല്ല അദ്ദേഹം ചെയ്യേണ്ടത്. ഒരു കുടുംബത്തിൽ ഏതെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ചെന്ന് അവരെ ഏതെങ്കിലും നിലയിൽ ഉയർത്തുവാൻ കഴിയുമെങ്കിൽ, കൈപിടിച്ചുയർത്തുവാൻ കഴിയത്തക്ക നിലയിൽ ഉള്ള ഒരു സ്വഭാവം ഇടയനുണ്ടായിരിക്കണം. കെയറിങ് നേച്ചർ ഉണ്ടായിരിക്കണം. ആടുകളുടെ സ്വഭാവത്തെ അറിയുന്നതാണല്ലോ ഏറ്റവും നല്ല ഒരു ഇടയൻ്റെ ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുന്നത്. ആടുകൾ തൻ്റെ ശബ്ദം കേൾക്കുകയും തന്നെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നല്ല തുറന്ന ഹൃദയവും കെയറിങ് നേച്ചറും ഓപ്പൺനെസ്സും രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിനുള്ള കഴിവും സ്നേഹവും ക്ഷമയും ഒക്കെ ഉള്ള ഒരു ഇടയനെ ആരാണ് തിരസ്കരിക്കുന്നത്? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ നാളെ ഒരു പാസ്റ്റർ ആകാൻ പോകുകയായിരിക്കാം, ഒരു ഇടയനാകുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ, സഭയുമായിട്ട് നിങ്ങൾക്ക് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. സഭ നിങ്ങളുടെ കുടുംബമാണ്. അവിടെ പരസ്പരം കരുതലുണ്ട്, പരസ്പരം അതെ പ്രോത്സാഹിപ്പിക്കലുണ്ട്, പരസ്പരം ബഹുമാനിക്കുന്ന പ്രവണതയുണ്ട്, പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുണ്ട്. ആ സഭാ ജീവിതത്തിൽ നിങ്ങളുടെ റോൾ, നിങ്ങളുടെ പങ്ക് വളരെ വലുതായിരിക്കുന്നത് കൊണ്ട് നിഷ്കളതയോടും നിർമ്മലതയോടും അതെ ദൈവികമായിട്ടുള്ള ഭക്തിയോടും കൂടെ സഭയോടുള്ള ബന്ധം നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, മാത്രമല്ല ആ സഭയോടുള്ള ബന്ധം നിങ്ങൾ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ആടുകളെ ഒരിക്കലും നിങ്ങൾ ഉപേക്ഷയായി വിചാരിച്ച് കളയരുത്. നാലോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ പേരുള്ള ഒരു സഭയായിരിക്കാം നിങ്ങളുടേത്. അവയെ നിങ്ങൾ ശ്രദ്ധാപൂർവം പരിപാലിക്കുക. അതിന് അങ്ങനെ പരിപാലിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വസ്തത, നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ആ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങളിൽ നിന്ന് അടുത്തതിലേക്ക് ദൈവം നിങ്ങളെ നയിക്കും. അതാ ആ ആ നിലയിൽ സഭയുമായിട്ടുള്ള ദൈവവുമായിട്ട് നിങ്ങൾ ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ, ദൈവവുമായി നിങ്ങൾ ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടങ്ങളെയും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പരിപാലിക്കുക. ദൈവം അതിന് ഈ ക്ലാസ് മുഖാന്തരം നിങ്ങളെ സഹായിക്കട്ടെ.